സുപ്രഭാതം. ഇന്ന് മെയ് 17. നല്ലതോ മോശമായോ പ്രവൃത്തിയിലൂടെ
ഓരോ വർഷവും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയാണ് ടൈം വാരിക പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്.
കഴിഞ്ഞ വർഷം ആ പദവി നേടിയത് പാട്ടുകാരി ടെയ്ലർ സ്വിഫ്റ്റ് ആയിരുന്നു. 1979 ഈ സ്ഥാനം നേടിയ ആളിൻ്റെ ജന്മദിനമാണിന്ന്. അമേരിക്കയെ മുട്ടുകുത്തിക്കുകയും അതിൻ്റെ ഒപ്പം അമേരിക്കക്കാരെ ഒന്നിപ്പിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. ഇറാനിൻ്റെ ചക്രവർത്തി മുഹമ്മദ് റീസ ഷാ പഹലാവി. 15 വർഷത്തേക്കാണ് ഈ മനുഷ്യനെ നാട് കടത്തിയത്. ഇറാഖ്, ടർക്കി എന്നിങ്ങനെ പലയിടങ്ങളിൽ ജീവിച്ചതിന് ശേഷം റീസിൽ താമസിക്കുമ്പോഴാണ് തൻ്റെ അനുയായികൾ ടെഹ്റാനിൽ തുടങ്ങി വെച്ച ഇസ്ലാമിക് വിപ്ലവം അതിവേഗം പടർന്നു പിടിക്കുന്നതും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഷായും കുടുംബവും അവിടുന്ന് പമ്പ കടക്കുന്നതും. പാരീസിൽ നിന്നും മാതൃരാജ്യത്തിലെത്തിയ ഖൊമേനിക്ക് വമ്പിച്ച സ്വീകരണമാണ് ഇറാനിയൻ ജനത നൽകിയത്. ഖൊമേനിയുടെ പതിവ് വിരോധികളായ കമ്മ്യൂണിസ്റ്റുകാർ, റഷ്യ, ക്യൂബ അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങേരെ പുകഴ്ത്തി പ്രസ്താവനകൾ ഇറക്കി. നയതന്ത്രത്തിൽ നമ്മുടെ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രമാണെന്നുള്ള ലൈനിൽ ഈ കേസിലെ ആൻറ്റി ക്യാപിറ്റലിസം. ഷാ തൻ്റെ എതിരാളികളെ ദാക്ഷിണ്യമില്ലാതെ ഇത്രയും കാലം അടിച്ചമർത്തി ഭരിച്ചതിന് ശേഷം ഇതാ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ വാഗ്ദാനം ചെയ്യുന്ന ഖൊമേനിമുള്ള എത്തിയിരിക്കുന്നു. പാശ്ചാത്യ രാജ്യക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ശക്തനായ രാജ്യസ്നേഹി. അങ്ങനെയൊക്കെയായിരുന്നു വിപ്ലവം നടത്തിയ ജനതയുടെ മനസ്സ്. അമേരിക്കൻ പ്രസിഡന്റ് കാർട്ടർ ഷായ്ക്ക് ന്യൂയോർക്കിലെ കോർണൽ മെഡിക്കൽ സെന്ററിൽ ചികിത്സിക്കാനുള്ള അനുമതി നൽകിയപ്പോൾ ഇറാൻകാർ രോഷാകുലരായി. 53 എന്ന അലറി. കേരളത്തിൽ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ പ്രസംഗിക്കുമ്പോൾ 59 ഇവിടെ എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം പതിവാണ്. അതുപോലെ ഇറാനിലെ വിപ്ലവക്കാർ 53 ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മുദ്രാവാക്യം പറയുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത EMS മന്ത്രിസഭയെ ഇന്ത്യൻ രാഷ്ട്രപതി 1959 പിരിച്ചുവിട്ട പോലെ ഇറാനിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രി മുഹമ്മദ് മുസാദേഗിനെ നേരത്തെ പറഞ്ഞ ഷാ പഹലാവി അമേരിക്കൻ CIA കൂട്ടരെ കൊണ്ടുവന്ന് ഗോപ്യമായി നടത്തിയ ഓപ്പറേഷൻ അജാക്സ്, അതിലൂടെയാണ് പട്ടാളക്കാരെ കൊണ്ടുവന്ന് പിരിച്ചുവിട്ടത്. അന്ന് ഖൊമേനിയുടെ ഗുരുവായിരുന്ന അബോൾ ഖസീം ഖഷാനി ജനസ്നേഹിയായിരുന്ന പ്രധാനമന്ത്രിക്കുള്ള പിന്തുണ പിൻവലിച്ചിട്ട് ഇന്നിപ്പോൾ ചവിട്ടി പുറത്താക്കിയ ഷായ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് സത്യമാണ്. അന്നതിൻ്റെ ആവശ്യം വന്നു, അങ്ങനെ ചെയ്തു. അതൊക്കെ പഴയ കാര്യം. കളാ വിപ്ലവത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്ന കോളേജ് കുട്ടികൾക്ക് ഒരു ബുദ്ധി തോന്നി. ലോകത്തിനെ കാണിക്കാൻ നമുക്ക് അതിശക്തരായ അമേരിക്കയുടെ എംബസി പിടിച്ചെടുക്കാം 1 ആഴ്ചത്തേക്ക്. എന്നിട്ട് കാരുണ്യപൂർവ്വം മടക്കി കൊടുക്കാം. നമ്മുടെ ജനശക്തിയും മഹാമനസ്കതയും ലോകമറിയട്ടെ. എംബസി ഗേറ്റിന്റെ ചങ്ങല മുറിച്ച് ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അകത്ത് കയറിയപ്പോൾ കുറെ അമേരിക്കക്കാർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ 67 പേര് അവിടെ പെട്ടുപോയി. പിള്ളേർ ചെയ്തത് നല്ല കാര്യമാണെന്ന്, ഈ എംബസി ചാരപ്രവർത്തനത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നൊക്കെ ഖൊമേനി TVയിൽ പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം മുഴുവൻ പിള്ളേരുടെ കൂടെയായി. 1 മാസം കഴിഞ്ഞപ്പോൾ ഇസ്ലാം സ്ത്രീകളെയും പതിതരെയും ബഹുമാനിക്കുന്ന മതമാണെന്ന് സ്ഥാപിക്കാൻ എംബസിയിൽ ഉണ്ടായിരുന്ന സ്ത്രീകളെയും കാപ്പിരി വർഗക്കാരെയും വെറുതെ വിടും. ബാക്കി 52 പേര് 444 ദിവസം കലാപകാരികളുടെ അധീനത്തിൽ കഴിഞ്ഞു. കാർട്ടർ ഇവരെ ബലമായി തട്ടിക്കൊണ്ടു പോകാൻ അയച്ച 8 ഹെലികോപ്റ്ററുകൾ ഓപ്പറേഷൻ ഈഗിൾ ക്ലോ എന്നു പേരുള്ള രഹസ്യ മിഷൻ മരുഭൂമിയിലെ മണൽക്കാറ്റിൽ പെട്ട് അത് പരാജയപ്പെട്ടു. ആ 444 ദിവസങ്ങളിൽ കാർട്ടർ പരമാവധി ശ്രമിച്ചു. നയതന്ത്രവും വിരട്ടലും കെഞ്ചലും പ്രയോഗിച്ചു നോക്കി. അമേരിക്കൻ ജനത മുഴുവൻ കൂട്ടമായി പ്രാർത്ഥനകൾ, വഴിപാടുകൾ, 52 പേർക്ക് ക്രിസ്മസ് കാർഡ് കത്തുകളും ഒക്കെ അയച്ചു. അമേരിക്കയുടെ ഏറ്റവും പ്രിയങ്കരനായ TV ആങ്കർ വാൾട്ടർ ക്രോൺക്കൈറ്റ് എല്ലാ രാത്രിയിലും വാർത്ത പറഞ്ഞ് അവസാനിക്കുമ്പോൾ 52 അമേരിക്കക്കാർ തടവിലായിട്ട് എത്ര ദിവസമായി എന്ന് രാഷ്ട്രത്തെ ഓർമ്മിപ്പിക്കും. പാവം കാർട്ടറിന്റെ ഉറക്കവും കളയും. മിക്ക വീട്ടുകാരും ക്രിസ്മസ് ആഘോഷിച്ചില്ല. മരിപ്പ് നടന്ന വീട് പോലെയായി രാജ്യം.
1981 January 19
അൽജിയസ് അക്കോർഡുണ്ടായി 52 പേരെയും വിമോചിതരാക്കാൻ. ടെഹറാനിൽ നിന്നും എയർ അൽജീരിയ ബോയിങ് 727 അൽജീരിയയിലെത്തി അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അവിടുന്ന് ജർമ്മനി, അയർലൻഡ് വഴി ന്യൂയോർക്ക്. November 1980 ഇലക്ഷനിലെ കാർട്ടർ തോറ്റ് റൊണാൾഡ് റീഗൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ഇനോഗ്രൽ സ്പീച്ച് ആരംഭിച്ച് ഏതാനും നിമിഷമായപ്പോഴാണ് നാടകീയമായി ഹോസ്റ്റേജ് റിലീസ് നടക്കുന്നത്. പ്രസിഡന്റ് റീഗന്റെ കൂട്ടര് ഖൊമേനിക്ക് ബക്ഷീഷും സാമഗ്രികളും ഒക്കെ കൈക്കൂലി കൊടുത്താണ് അങ്ങനെ ഒരു ഹോളിവുഡ് എൻഡിങ് നടത്തിച്ചത് എന്നാണ് പൊതുസംസാരം. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കും മുന്നേ റീഗനും ഭാര്യ നാഞ്ചിയും പഴയ ബി ക്ലാസ് സിനിമകളിൽ അഭിനയിക്കുമായിരുന്നു. അതുകൊണ്ടാവും 52 പേരുടെ തടങ്കലിൽ നിന്നുള്ള വിടുതലിന്റെ ക്ലൈമാക്സ് ബി ക്ലാസ് സിനിമകളെ കൂട്ട് ഇത്തിരി ഓവറായി പോയത്. രാജ്യങ്ങളിലെ രാഷ്ട്രീയവും ഇപ്പോൾ സിനിമ പോലെ തന്നെ പടമാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.